2021 May 20 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് യോഗനാഥം May 15 മാനേജിംഗ് എഡിറ്റർ വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ മുഖപ്രസംഗം. കേരളത്തിലെ സാമ്പത്തിക സംവരണം റദ്ദാക്കണം. വളഞ്ഞ വഴിയിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ ശ്രമിച്ചവരുടെ മുഖത്തേറ്റ അടിയാണ് സംവരണം 50% പരിധി കടക്കരുതെന്ന സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. ഈ പരിധിക്ക് ആധാരമായ ഇന്ദിരാസാഹിനി കേസിലെ സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കാൻ സമർപ്പിച്ച അപ്പീലുകൾ തള്ളിയാണ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. ഈ ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചവരിൽ കേരള സർക്കാരുമുണ്ടെന്നതാണ് കൌതുകകരമായ വസ്തുത. രാജ്യത്തെ പിന്നാക്ക അധസ്ഥിത വിഭാഗങ്ങൾ നൂറ്റാണ്ടുകളായി തലമുറകളായി അനുഭവിച്ച അപമാനത്തിന്റെയും ദുരിതത്തിന്റെയും പ്രായശ്ചിത്തം കണക്കാക്കിയാൽ അതിന്റെ 1% പോലും വരില്ല നിലവിൽ അവരനുഭവിക്കുന്ന സംവരണം. ജനായത്ത ഭരണത്തിന് മുന്നേ കേരളത്തിൽ സംവരണം നിലവിലുണ്ട്. കേന്ദ്ര സർവീസിൽ 22.5% പട്ടികജാതി പട്ടികവർഗ സംവരണം പണ്ടേയുണ്ടെങ്കിലും പിന്നാക്ക സംവരണം 1993 നടപ്പാക്കിയത്. അത് 27% നിജപ്പെടുത്താൻ കാരണം സംവരണം 50% മറികടക്കരുതെന്ന BP മണ്ഡൽ കമ്മീഷന്റെ നിയമബോധമാണ്. അക്കാര്യം റിപ്പോർട്ടിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുമുണ്ട്. പ്രാബല്യത്തിൽ വന്ന് 28 വർഷം കഴിഞ്ഞിട്ടും കേന്ദ്ര സർവീസിൽ പിന്നാക്ക പ്രാതിനിധ്യം 11% മാത്രമാണെന്ന പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് സർക്കാരുകൾ കൺതുറന്ന് കാണണം. എന്നിട്ട് വേണം സാമ്പത്തിക സവർണ സംവരണത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ. രാജ്യത്തെ ജനസംഖ്യയുടെ 70% അധസ്ഥിത പിന്നാക്ക ജനസമൂഹമാണെന്നും അവർ ഓർക്കണം. സാമുദായിക സംവരണം ലോകാവസാനം വരെ വേണമെന്ന് അഭിപ്രായമില്ല. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും തുല്യതയെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നാക്ക അധസ്ഥിത വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ അർഹമായ പങ്കാളിത്തം നൽകിയ ശേഷം സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിനെ ഞങ്ങളാരും എതിർക്കുന്നുമില്ല. അതുവരേക്കും മുന്നാക്ക സമുദായങ്ങളിലെ ദരിദ്രർക്കുവേണ്ടി സാമ്പത്തിക സഹായ പദ്ധതികൾ നടപ്പാക്കുകയാണ് വേണ്ടത്. അതാണ് സാമൂഹ്യനീതി, അതാണ് അന്തസ്. മഹാരാഷ്ട്രയിലെ മറാത്ത സംവരണം അസാധുവാക്കിയ ഈ വിധി രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വലിയ സമാധാനം നൽകുന്നതല്ല. സാമ്പത്തിക സംവരണത്തിനായുള്ള ഭരണഘടനാ ഭേദഗതിക്കെതിരായ കേസ് ഇപ്പോഴും സുപ്രീംകോടതിക്ക് മുന്നിലുണ്ട്. മറാത്ത സമൂഹം സാമൂഹികമായ പിന്നാക്കാവസ്ഥയിലാണെന്ന് തെളിയിക്കുന്ന പഠന റിപ്പോർട്ടുകളോ രേഖകളോ ഇല്ലെന്ന കാര്യം വിധിയിൽ പറയുന്നുണ്ട്. സർക്കാർ സർവീസിൽ അവർക്ക് മതിയായ പങ്കാളിത്തമില്ലെന്ന് തെളിയിക്കാനായിട്ടില്ലെന്നും സൂചിപ്പിക്കുന്നു. കേരളത്തിലെ സവർണ സംവരണത്തിൽ ഈ രണ്ട് നിരീക്ഷണങ്ങളും ബാധകമായേക്കുമെന്നതാണ് പ്രതീക്ഷ നൽകുന്നത്. പിന്നാക്കക്കാർക്ക് അധികാര കസേരകൾ പ്രാപ്യമായി തുടങ്ങിയത് തന്നെ സ്വാതന്ത്ര്യാനന്തരമാണ്. അതുവരെ അധികാരവും സമ്പത്തും ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രം വരുന്ന സവർണരുടെ കുത്തകയായിരുന്നു. ജനസംഖ്യാനുപാതികമായി അധസ്ഥിത പിന്നാക്ക വിഭാഗങ്ങളെ അധികാരത്തിൽ പങ്കാളികളാക്കാൻ അവർക്കായി കൊണ്ടുവന്ന സംവരണം ഇന്നും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാത്തതിന് കാരണം തേടുകയാണ് വേണ്ടത്. അല്ലാതെ സൂത്രത്തിലൂടെ സവർണ സംവരണം നടപ്പാക്കുകയല്ല. അർഹമായ സംവരണാനുകൂല്യം ലഭ്യമാകാൻ പിന്നാക്ക സമുദായം ഇന്നും അധികാരവർഗത്തിന്റെ പൂമുഖത്ത് ഓച്ഛാനിച്ച് നിൽക്കുമ്പോഴാണ് അടുക്കളവാതിലിലൂടെ കയറി ഭരണഘടനാവിരുദ്ധമായ സാമ്പത്തിക സംവരണം നടപ്പാക്കിയെടുക്കാൻ സവർണശക്തികൾക്ക് കഴിയുന്നത്. അതിനായി ഭരണഘടന ഭേദഗതി ചെയ്യാനും സുപ്രീംകോടതി വിധിയെ പുറംകാലുകൊണ്ട് തൊഴിച്ചു തെറിപ്പിക്കാനും അവർക്കാകും. പിന്നാക്ക അധസ്ഥിത വിഭാഗക്കാരുടെ കാര്യം വരുമ്പോൾ നിയമവും ഭരണകൂടവുമെല്ലാം മൌനീ ബാബമാരാണ്. നീതിപീഠങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇടപെടലുകളാണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അപൂർവമായെങ്കിലും കൈത്താങ്ങാകുന്നത്. ഇതുകൊണ്ടൊന്നും ഇക്കൂട്ടർ അടങ്ങുമെന്ന് വിചാരിക്കുന്നതും മൌഢ്യമാണ്. സുപ്രീംകോടതിയുടെ പുതിയ വിധിയെയും മറികടക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ ഇപ്പോൾ അണിയറയിൽ രൂപം കൊള്ളുന്നുണ്ടാകും. സാമ്പത്തിക സംവരണത്തിന് മുൻപ് സാമുദായിക സംവരണത്തിന്റെ ഉദ്ദേശ്യലക്ഷ്യം സഫലീകരിക്കണം. സർക്കാർ ജോലികളിലെ ജീവനക്കാരുടെ ജാതി മത സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് ഒരു കണക്കെടുപ്പ് ആദ്യം നടത്തട്ടെ. മാസങ്ങൾ പോലും അതിനു വേണ്ടിവരില്ല. ശേഷം അർഹമായ പ്രാതിനിധ്യം പിന്നാക്ക വിഭാഗങ്ങൾക്കുറപ്പാക്കി സാമ്പത്തിക സംവരണം കൊണ്ടുവരാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കേണ്ടത്. കേരളത്തിൽ ചെയ്തതുപോലെ 90% സവർണർ ജോലി ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 10% സവർണ സംവരണം ഏർപ്പെടുത്തിയ അപരാധത്തെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? സവർണ വോട്ടിൽ കണ്ണു നട്ട് ചെയ്ത ഈ തറവേലയ്ക്ക് എന്ത് രാഷ്ട്രീയ ലാഭമുണ്ടായി എന്നും നാം കണ്ടതാണല്ലോ. മുന്നാക്കക്കാരിലെ സാമ്പത്തികമായി പിന്നാക്കമായവർക്ക് സംവരണം നടപ്പാക്കിയതോടെ കേരളത്തിൽ 50% പരിധി കടന്നുകഴിഞ്ഞു. അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമേ ഇത് മറികടക്കാനാവൂ. ഇവിടെ അത്തരം ഒരു സാഹചര്യവുമില്ല. കൂടാതെ കേരളത്തിലെ സവർണ വിഭാഗം സാമൂഹികമായി പിന്നാക്കമാണെന്ന് ഒരു പഠനവും നടന്നിട്ടില്ല. സർക്കാർ സർവീസിൽ അവർക്ക് അർഹമായ പങ്കാളിത്തമില്ലെന്ന റിപ്പോർട്ടുമില്ല. ഭരണഘടനാ ഭേദഗതി നിലവിൽ വരും മുൻപാണ് ഇവിടെ 10% സവർണ സംവരണം നടപ്പാക്കിയതും. പിന്നാക്കാവസ്ഥ നിർണയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണെന്ന സുപ്രധാന പരാമർശമാണ് മറ്റൊരു നിർണായകമായ കാര്യം. ഇതെല്ലാം കണക്കിലെടുത്തും ഭരണഘടനാ ഭേദഗതിയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി തീരുമാനമുണ്ടാകും വരെയും കേരളത്തിൽ പ്രഖ്യാപിച്ച സവർണ സംവരണം റദ്ദാക്കാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിക്കുകയാണ് വേണ്ടത്.